വരുന്ന പോരെ, അറ്റം വരെ പോയി അവിടെ താഴേക്ക് കാലം നീട്ടിയിരിക്കാം, എന്നിട്ട് ചാടാതെ അങ്ങോട്ട് എന്നിട്ട് പോന്നാ മതി. ചാടാതെ വരാൻ നമുക്ക് സാധിക്കും, പക്ഷേ അഥവാ ചാടിയാൽ എന്ത് സംഭവിക്കുക, ആള് മരിച്ചു പോകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ പണി എടുക്കും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, കാറിനൊക്കെ എന്തിനാ സീറ്റ് ബെൽറ്റ്, എന്തിനാ അത്രയും മെറ്റീരിയൽ വേസ്റ്റ് ആക്കുന്നത്, എത്ര കാറുകൾ ലോകത്തുണ്ട്, ഈ കാറിന്റെ ഒക്കെ സീറ്റ് ബെൽറ്റ് കൂട്ടിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതെന്താ ചെയ്യുന്നത്, സാധാരണഗതിയിൽ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ പോരെ, സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമില്ലല്ലോ, ആക്സിഡന്റ് ഇല്ലാതെ ഓടിച്ചാൽ പോരെ. പക്ഷെ ആക്സിഡന്റ് ഉണ്ടായാൽ അതാണ് സദ്യതരി, അത് ആക്സിഡന്റിനുള്ള ഒരു മാർഗ്ഗമാണ് ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പൊ മനുഷ്യൻ പേടിക്കുന്ന കാര്യം അതിന്റെ മാർഗ്ഗങ്ങൾ കൂടി തടയാന്നുള്ളത് അക്കലുള്ള മനുഷ്യന്മാരൊക്കെ ഏകോപിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒന്നാമത്തെ കായിദയിൽ നമുക്ക് കിട്ടുന്ന തഫ്രീആത്ത്, അതിന്റെ ശാഖകൾ. ഇനി അടുത്ത കായിദ, അടുത്ത വലിയ കായിദ, നമ്മൾ അഞ്ചിൽപ്പെട്ട രണ്ടാമത്തേത്, അൽ യഖീനു ലാ യസൂലു ബിശക്ക്. അൽ യഖീനു ലാ യസൂലു ബിശക്ക്, സംശയം കൊണ്ട് യഖീൻ ഇല്ലാതാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ, യഖീൻ എന്ന് പറഞ്ഞാല് ഉറപ്പ്. ഉറപ്പുള്ള ഒരു കാര്യം സംശയത്തിന്റെ പേരിൽ ഒഴിവാക്കാൻ പാടില്ല. ഇതിന് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അഞ്ച് കായിദ ഇജ്മാ ഉള്ളതാണ്. ഈ കായിദയിൽ ഇജ്മാ ഉണ്ട് എന്നുള്ള കാര്യം ഇമാം ഖറാഫി അൽ ഫുറൂഖ് എന്ന കിതാബിൽ, അതുപോലെ ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ് റഹ്മഹുള്ളാ അദ്ദേഹത്തിന്റെ അഹ്കാമുൽ അഹ്കാം ഇതുപോലുള്ള കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഒരു കാര്യം യഖീനാണെങ്കിൽ, അത് പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ ഇല്ലാതാവില്ല. അപ്പൊ രണ്ടാൾക്കാർ തമ്മിൽ തർക്കമുണ്ടായി എന്ന് വിചാരിക്കുക, ഞാൻ നിനക്ക് 30 റിയാൽ തന്നു, അല്ലെങ്കിൽ 30,000 രൂപ തന്നു, വാങ്ങിയ ആള് പറയുന്നത് 20,000 തന്നിട്ടുള്ളൂ, നീ എനിക്ക് 20,000 തന്നിട്ടുള്ളൂ, വേറെ തെളിവുകളൊന്നുമില്ല രണ്ടാളടുത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ 20,000 എന്നുള്ളത് രണ്ടാൾ ഇത്തിഫാക്കായിട്ടുണ്ട്, അത് യക്കീനാണ്, ബാക്കി 10 ഷക്കാണ്. അപ്പൊ ആ ഷെക്കുള്ളത് എടുക്കൂല, യക്കീനുള്ള 20,000 അതേ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ യക്കീനായിട്ടുള്ള കാര്യം ഒരു ഷെക്കിന്റെ പേര് നമ്മൾ ഒഴിവാക്കുകയില്ല. ഇതിനുള്ള തെളിവ് എന്താണ്, ഈ കായിദക്കുള്ള തെളിവ് ഇഷ്ടംപോലെ തെളിവുണ്ട് ഖുർആനിലും ഹദീസിലും. ഒന്നാമത്തെ തെളിവ് സൂറത്തു അന്നജ്മിൽ അല്ലാഹു തആല പറയുന്നു, ഇയത്തബിഊന ഇല്ല ദന്ന ഫഇന്ന ദന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ, ദന്ന കൊണ്ട് ഒരു കാര്യവുമില്ല, ദന്ന കൊണ്ട് ഹക്കിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസ് നബി സല്ലല്ലാഹു പറഞ്ഞു, ഞാൻ ലഫ്ദ് വായിക്കുന്നില്ല, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ദേശിച്ച ഹദീസാണ്, നമസ്കാരത്തിൽ വയറിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം, എന്തോ ഒരു അസ്വസ്ഥത തോന്നി, ഒതു മുറിഞ്ഞോ ഇല്ലേ എന്നൊരു സംശയം. അപ്പോൾ ഒരു ദുർഗന്ധം അനുഭവിക്കുകയോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് വരെ ഞങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല, നമസ്കാരം തുടരാം. അപ്പൊ കാരണം എന്താ, ഒതു എടുത്ത് ഞാൻ നിസ്കാരം തുടങ്ങി എന്നുള്ളത് യക്കീനാണ്, പിന്നെ ഈ ഒതു മുറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഷക്കാണ്. അപ്പൊ ഷക്ക് വന്നതിന്റെ പേരിൽ യക്കീനായ കാര്യം ഉപേക്ഷിക്കേണ്ടതില്ല, അതാണ് ദലീൽ. വേറെയും ദലീലുകളുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. ഇനി ഇതിന്റെ തഫ്രീഅ്, ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത്, അൽ അസ്ലു ഫിൽ അയാൻ അൽ ഹിൽ. അൽ അസ്ലു ഫിൽ അയാൻ, അയിൻ എന്ന് പറഞ്ഞ വസ്തുക്കൾ, എല്ലാ വസ്തുക്കളിലും അസൽ എന്ന് പറയുന്നത് അത് ഹലാലാണ് എന്നുള്ളതാണ്. ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും അതില് അതിന്റെ അടിസ്ഥാനം എന്താണ്, അതൊക്കെ നമുക്ക് ഹലാലാണ്, നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഹറാമാണ് എന്ന ഒരു തെളിവ് വരുന്നത് വരെ, കാരണം എന്താ, യക്കീനായിട്ടുള്ള സംഗതി ആണ് അള്ളാഹു തആല നമുക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്, ഈ ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, അപ്പൊ അത് നമുക്ക് ഹലാലാണെന്നുള്ളതാണ് യക്കീൻ. പിന്നെ ഇത് ഹറാമാണ് എന്നുള്ള ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ളത് ഷക്കാണ്. അപ്പൊ ആ ഷക്ക് മാറി വേറെ ഒരു യക്കീൻ ഉണ്ടാകുന്നത് വരെ ഒരു വസ്തു നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. അപ്പൊ എല്ലാ വസ്തുക്കളും നമുക്ക് അനുവദനീയമാണ് എന്നതാണ് അസല്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു തഫ്രീഅ്, രണ്ടാമത്തെ ഒരു തഫ്രീഅ്, അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അൽ അസ്ലു ഫിൽ മുആമലാത്ത് അൽ ഹിൽ, മുസ്ലിങ്ങൾ തമ്മിൽ നടക്കുന്ന മുആമലാത്ത്, ഇടപാടുകൾ, വിവാഹം, അതുപോലെ തന്നെ കച്ചവടം, ഇതൊക്കെ ഹലാലാണെന്നുള്ളതാണ് അസല്. അതിനും ഹറാമാണ് എന്നുള്ളൊരു തെളിവ് ഒരു ആയത്തോ ഹദീസോ അല്ലെങ്കിൽ ഒരു രേഖ, ഇപ്പൊ ഇവർ രണ്ടുപേരും ഒലകടി ബന്ധത്തിലുള്ള സഹോദരന്മാരാണ്, ഭാര്യയും ഭർത്താവ് എന്നുള്ള രേഖ കിട്ടിയാൽ, സാക്ഷികൾ വന്നാൽ അപ്പോളെ പ്രശ്നമുള്ളൂ. അതുവരെ മുസ്ലിമീങ്ങളുടെയൊക്കെ വിവാഹ ബന്ധങ്ങളും കച്ചവട ഇടപാടുകളും ഒക്കെ ശരിയാണ് എന്നുള്ളതാണ് അസല്. അത് തെറ്റാണ് എന്നുള്ളതിന്റെ ഒരു യക്കീന് വരണം. ഈ കായിദ നിഷേധിച്ചിട്ടുള്ള ആളുകളാണ് ലാഹിരിയാക്കൾ. അവർ പറയുന്നത് എല്ലാ ഇടപാടുകളും ബാത്തിലാണ്, എല്ലാ വിവാഹവും കച്ചവടമൊക്കെ ബാത്തിലാണ്. തെളിവുണ്ടാവണം, ഇവർക്ക് ഇടപാട് സഹിഹാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. എന്നാൽ മാത്രമേ ഈ ഇടപാടുകളൊക്കെ സഹിഹാവുകയുള്ളൂ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഏതായിരുന്നാലും ഇത് അഹ്ലുസുന്നത്തിനിടയിൽ തർക്കമില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ തഫ്രീഉ, അൽ അസ്ലു ഫിൽ ഇബാദാത്ത് അൽ മനഅ്, ഇബാദത്തുകളുടെ വിഷയത്തിൽ അടിസ്ഥാനം എന്താണ്? അത് ചെയ്യാൻ പാടില്ല എന്നാണ്, വിലക്കാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കറിയാം, ഈ സാധാരണ നബിദിന ആഘോഷിക്കുന്ന ആൾക്കാർ ചോദിക്കലുണ്ട്, നബിദിന ആഘോഷിക്കാൻ പാടില്ല എന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? എല്ലാ ഇബാദത്തുകളും റസൂൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് മുസ്ലിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതാരെങ്കിലും നിഷേധിച്ചാൽ അത് കുഫ്റാണ്. നബിസ്വാസിനെ പഠിപ്പിക്കാത്തൊരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരാൾ വാദിച്ചാൽ, അള്ളാഹു തആല ചോദിച്ചിട്ടുള്ളതാണ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മതനിയമങ്ങൾ ഉണ്ടാക്കാൻ വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള വഹി വരാതെ ഇബാദത്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരാളൊരു ഇബാദത്ത് കൊണ്ടുവന്ന് തരികയാണ് നമുക്ക് പഠിപ്പിക്കാൻ, ഇന്നൊരു നിസ്കാരം, ഇന്ന രൂപത്തിലൊരു സലാത്ത്, ഇന്ന രൂപത്തിലൊരു ദിക്ർ, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അസലെന്താണ്? അത് മനഅാണ്, അത് പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു തആല അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടുന്നതുവരെ അതെന്താണ്? നമുക്ക് ചെയ്യാൻ പാടില്ല. കാര്യത്തിൽ സംശയം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഉദാഹരണങ്ങൾ പറയാത്തത്? നാല് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഉദാഹരണം ഓരോ തഫ്രീഉം ഓരോ ശാഖകളും പറയുമ്പോൾ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ ഒന്നാമത്തെ കായിദ അൽ ഉമൂറു ബി മഖാസിദിഹ, ഓരോ കാര്യവും അതിന്റെ ലക്ഷ്യം പരിഗണിച്ചിട്ടാണ്, അതിന്റെ ലക്ഷ്യം അടിസ്ഥാനമാക്കിയാണ് പരിഗണിക്കപ്പെടുക. എന്നിട്ട് അതിന്റെ തഫ്രീഉ നമ്മൾ പറഞ്ഞു, ഇബാദത്തുകൾ തമ്മിൽ വേർതിരിക്കുന്നു നിയ്യത്ത്. അതിന്റെ ഉദാഹരണം, അതിന്റെ മിസാലാണ് എന്ത്? ഒരാൾ പള്ളിയിൽ വന്ന് രണ്ടരക്ക നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ ഇബാദത്തും ആദത്തും തമ്മിൽ വേർതിരിക്കുന്നു, അതിന്റെ ഉദാഹരണമാണ് കുളിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. അതുപോലെ ഓരോന്നിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് അൽ യഖീൻ ഹയസൂലു ബിഷക്ക്, സംശയത്തിന്റെ പേരിൽ യഖീൻ നീങ്ങിപ്പോവുകയില്ല. അതിന്റെ ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞു, കുഫറാകുന്നതും ആകാത്തതും, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്തൊരു തഫ്രീഉ, അതായത് യഖീനുള്ള കാര്യം ഷക്കിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ മൂന്നാമത്തെ തഫ്രീഉ, അൽ അസ്ലു ഫിൽ കലാം അൽ ഹഖീഖ, ഒരു കലാം, ഒരു സംസാരം, അള്ളാഹും റസൂലും പറയുന്ന സംസാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹഖീഖത്തായിരിക്കും എന്നാണ് അസ്ല്. അത് മജാസാണ് അഥവാ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറയാൻ പാടില്ല, പ്രത്യേകം തെളിവില്ലാതെ. കാരണം എന്താ, ഒരു മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് അയാൾ അതിന്റെ നേർക്കുനേരുള്ള അർത്ഥമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ളത് അത് ശക്കാണ്, അതാവാം ആവാതിരിക്കാം. അപ്പൊ അതാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ നമ്മോട് പറയാണ്, ഞാനൊരു സിംഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ അർത്ഥം എന്താ? അയാള് സാധാരണഗതിയിൽ അറിയപ്പെട്ട നാലുകാലുള്ള സിംഹം എന്ന് പറയുന്ന ഒരു ജീവിയെ കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. അയാളുടെ ഉദ്ദേശം ചിലപ്പോൾ എന്താകാം, നല്ല ധീരനായൊരു മനുഷ്യനെ, സിംഹത്തെ പോലെ ധൈര്യമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് അയാൾ വിശദീകരിക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് അയാളുടെ ഉദ്ദേശം അതാണ് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം, നമ്മൾ എന്ത് മനസ്സിലാക്കണം? അയാൾ കണ്ടത് ശരിക്കുള്ള സിംഹത്തിന് തന്നെയാണ്. ഇത് പറയാൻ കാരണം, ചില ആളുകൾ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അള്ളാഹുവിന്റെ സിഫത്തുകളായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞിട്ട് തള്ളും. അപ്പൊ അള്ളാഹു തആല അർശിന്റെ മുകളിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമ, അധികാരി, അതാണ് അതിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അധികാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം അംഗീകരിക്കപ്പെട്ട തത്വമാണെന്ത്, ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥമാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത മറ്റൊരർത്ഥം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ തന്നെ പറയണം, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഖണ്ഡിതമായ തെളിവുണ്ടാകണം. ഉദാഹരണത്തിന് ഞാൻ പറയണം, പള്ളിയിൽ ഒരു സിംഹം ഖുതുബ നടത്തുന്നത് ഞാൻ കേട്ടു എന്ന് പറയാം. അപ്പൊ എന്ത് മനസ്സിലാക്കുക, അത് ജീവനുള്ള സിംഹമല്ല, അല്ലെങ്കിൽ വന്യജീവിയായിട്ടുള്ള സിംഹമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഖത്തീബിന്റെ എന്താ പറയാ ആ ശൗര്യം അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? കാരണം പള്ളിയിൽ ഇങ്ങനെയുള്ള ഈ ജീവി വന്നിട്ട് വരൂല, ഖുതുബയോട് നടത്തൂല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അള്ളാഹു തആല അവന്റെ യദ് എന്ന് പറഞ്ഞാൽ അവന് യദ് ഇല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന് യദ് എന്നുള്ള യോജിച്ചതല്ല എന്ന് പറയാൻ നമ്മുടെ അടുത്ത് വല്ല തെളിവുണ്ടോ? ഇല്ല. നമ്മൾ സിംഹത്തിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ആ ജന്തു പള്ളിയിൽ ഉണ്ടാവാൻ പറ്റൂല, അത് സാധ്യമല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ യദ് നമ്മൾ ആരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിലല്ലേ അത് അള്ളാഹ്ക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ യദ് എങ്ങനെയാ നമുക്കറിയില്ലല്ലോ. അപ്പോ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കാര്യമാകട്ടെ മറ്റെന്ത് വിഷയമാകട്ടെ, ഒരു വാക്ക് ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നേർക്കുനേരെയുള്ള അർത്ഥമാണ്. അതാണ് യക്കീൻ. ആലങ്കാരിക പ്രയോഗമാണോ അല്ലേ എന്നുള്ളത് ഷക്കാണ്. അപ്പൊ ഷക്കിന്റെ പേരിൽ യക്കീനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ അതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. നാലാമത്തെ ഉദാഹരണം എന്ന് വേണ്ടി എഴുതുന്നില്ല എന്നുള്ളൂ. ഇതിന്റെ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയാറുള്ള പിശാജ്വാദം നിഷേധിക്കുന്ന ആൾക്കാരെന്തോറിയും പലിശ വാങ്ങുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ ആയത്താണ് പിശാജ്വാദം ഉണ്ട് എന്നുള്ളതിന്റെ നസ്സാണ്, വിശുദ്ധ ഖുർആനിലെ തെളിവാണ്. വല്ലദീന യഖുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഹബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പിശാജ്വാദം ഏറ്റവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അല്ലാതെ അവര് മഹ്ശറിൽ എഴുന്നേറ്റ് നിൽക്കുകയില്ല. അപ്പൊ പിശാജ്വാദം ഏറ്റ ആള് രണ്ടു കാലം നിൽക്കാൻ സാധിക്കില്ല, ലഹരി ബാധിച്ച പോലെ ആയിരിക്കും. അപ്പൊ പിശാജ്വാദം ഉണ്ട്, പിശാജ്വാദം ഏറ്റ ആൾക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കൂല എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവർ പറയും എന്ത്, അത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് ആര് പറഞ്ഞു? അസലെന്താണ്? ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അത് യഖീനാണ്, അത് ഹഖീഖത്താണ്, അതിന്റെ നേർക്കുനേരുള്ള അർത്ഥമാണ് അവൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അടിസ്ഥാനം. പിന്നെ ആലങ്കാരിക പ്രയോഗമാണെന്ന് അള്ളാഹ് തന്നെ പറയണം, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സഹാബത്ത് വിശദീകരിക്കണം, അതൊന്നും ഇല്ലതാണ്. അപ്പൊ ഇത് അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി അടുത്ത കായിദ, മൂന്നാമത്തെ കായിദ, അൽ മഷഖത്തു തജ്ലിബു തൈസീർ. അൽ മഷഖത്തു തജ്ലിബു അത്തൈസീർ. മഷഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസം. അൽ മഷഖത്തു പ്രയാസം, തജ്ലിബു, തജ്ലിബു എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും, കൊണ്ടുവരുന്നു. അത്തൈസീർ, തൈസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, എളുപ്പത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞാല് കടുത്ത പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടായാല് ശറ എന്ത് ചെയ്യും? നമുക്ക് ഒരാശ്വാസം ചെയ്തു തരും. അവിടെ അത് നമുക്ക് തെളിവുകളും ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ വിശദമായി മനസ്സിലാകും. ഈ കായിദ മറ്റൊരു ഭാഷയിൽ ചിലപ്പോൾ ചില ഉലമാക്കൾ പറയാറുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുള്ള ഇത് പറയാ, അദ്ദേഹത്തിന്റെ വാക്ക് അൽ അംറു ഇദാ ളാഖ ഇത്തസ. അൽ അംറു ഒരു കാര്യം, ഇദാ ളാഖ അത് ഞെരുക്കമായാൽ, ഇടുങ്ങിയാൽ, ഇത്തസ അവിടെ വിശാലമാകും എന്നാണ് ഇമാം ഷാഫിഈ റഹ്മഹുള്ള ഉപയോഗിച്ച വാക്ക്. അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇനി ആദ്യം നമുക്ക് ഇതിന്റെ ദലീലുകൾ നോക്കാം. ഒന്നാമത്തെ ദലീൽ, അള്ളാഹു തആല പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങൾക്ക് ഞെരുക്കം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിന്റെ അപ്പുറം അള്ളാഹു ഒരു ആത്മാവിനെയും നിർബന്ധിക്കുകയില്ല. അതുപോലെ ഹദീസുകൾ നിരവധിയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹദീസാണ്, സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫൈലം തസ്തത്യ ഫസ്വല്ലി ഖായിദൻ, കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക, ഫൈലം തസ്തത്യ ഫഅല ജംബ്, അതിനും കഴിയുന്നില്ലെങ്കിൽ കടന്ന് നമസ്കരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ പ്രയാസകരമായ കാര്യങ്ങൾ ദീന് എളുപ്പമാക്കി കൊടുക്കും, അത് ശരീഅത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത് അൽ ഹനീഫിയത്തു സംഹ ആകുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുദ്ദീൻ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അൽ ഹനീഫിയത്തു സംഹ. എന്താണ് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ? ശുദ്ധമായ തൗഹീദി ദീൻ, തൗഹീദിൽ അടിസ്ഥാനമാക്കിയ ദീൻ. അസംഹ എളുപ്പമുള്ള ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം നമുക്കറിയാം രണ്ട് ഭാഗങ്ങളുണ്ട്, അഖീദയുണ്ട്, അഹ്കാമുണ്ട്. അഖീദ എന്താണ്? ഇസ്ലാമിന്റെ ഹനീഫിയത്താണ്. ഒരു തരത്തിലുള്ള ഷിർക്കിന്റെ അംശവുമില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാമിന്റേത്. എല്ലാ മനുഷ്യന്മാരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് ഷിർക്കിനേക്കാൾ നല്ലത് തൗഹീദാണെന്നുള്ളത്. ഈ ഷിർക്ക് ചെയ്യുന്ന പച്ച മുശ്രിക്കൾ തന്നെ പറയുന്നത് എന്താണ്? ഞങ്ങള് ബിംബത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതൊന്നുമല്ല സൃഷ്ടാവ് നമുക്കറിയാം. അപ്പൊ ഏകാഗ്രത ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ മുന്തിയ ആളുകൾക്ക്, ഏകാഗ്രതയുള്ള നല്ല മനസ്സുള്ള ആളുകൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ഇതെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഏകാഗ്രത ഇല്ലെങ്കിലും അത് പാടില്ല, അത് വേറെ വിഷയം. പക്ഷെ അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ആത്മീയമായി ഉയർന്ന നിലവാരമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ പണിയല്ല ഷിർക്ക് എന്നുള്ള കാര്യം. ഷിർക്ക് ഒരു നല്ല കാര്യമാണെന്ന് ആരും പറയുന്നില്ല, ഒരു മുശ്രിക്കും പോലും പറയുന്നില്ല. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഹനീഫിയത്താണ്, ഷിർക്കിന്റെ ഒരു അംശവുമില്ലാത്ത അഖീദ. അതുപോലെ തന്നെ അസംഹ, എളുപ്പമായ അഹ്കാമുകൾ, അമലിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ എളുപ്പവുമാണ് ഇസ്ലാം. അപ്പൊ ഇതൊക്കെ തെളിവാണ് ശരീഅത്തിൽ മനുഷ്യന് താങ്ങാൻ പറ്റാത്തൊരു ഞെരുക്കം ഉണ്ടാവുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ മഷക്കത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, ഞെരുക്കം, വളരെ വലിയ പ്രയാസം. താബ് എന്നുള്ള വാക്കല്ല, അറബിയിൽ താബ് എന്നൊരു വാക്കുണ്ട്, എന്തെങ്കിലും ഒരു പണിയെടുത്താലുണ്ടാവുന്ന ഒരു ക്ഷീണം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് പല അമലുകളിലും താഴ്വുണ്ടാകും. അങ്ങനെ താഴ്വുണ്ടാകുമ്പോഴൊക്കെ തൈസീർ ഉണ്ടാക്കാം, നമുക്ക് എളുപ്പമാക്കി കൊടുക്കാം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, പഴച്ചുപോയ ആളുകൾ. അവരുടെ വാദം വളരെ വലിയ അബദ്ധമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നതൊക്കെ അവരെന്താക്കും, എളുപ്പമായി കൊടുക്കും. എന്നിട്ട് ഈ കായത പറയും, അൽ മശഖത്തുത ജൽബു തൈസീർ. ഇസ്ലാമിൽ പ്രയാസമില്ല, ലൈകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഹലാൽ, എല്ലാ ഫർളുകളും അവർ ഒഴിവാക്കി കൊടുക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്ന സംഗതി. ഹജ്ജ് ഉണ്ടാവില്ല, കാരണം ഒരു താബില്ലാതെ ഹജ്ജ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഏത് വലിയ കൊലവമ്പനാണെങ്കിലും അറഫയിൽ പോയിട്ട് കുറച്ച് പ്രയാസം അയാൾക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോ ഇപ്പൊ അടുത്ത കാലത്താണ് എ സി വന്നത്, അല്ലെങ്കിൽ എല്ലാവരും വെയിൽ കൊള്ളല് ഹജ്ജിന്റെ ഭാഗമാണ്. അതുപോലെ പല പ്രയാസങ്ങളുണ്ട്, സഫാ മർവന്റെ ഇടയിൽ ഉള്ള സായി, അതെന്തായാലും താബുണ്ടാകും. അപ്പോ താബല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മശക്കത്ത് അതിന്റെയും അപ്പുറത്തുള്ള പ്രയാസമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അലാമുൽ മുവക്കഈൻ എന്ന കിതാബിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് താബും മശക്കത്തും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തേത്, ഇനി ഇസ്ലാം മശക്കത്തുണ്ടാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞ എന്താണ്? അത് സാധാരണ താബല്ല ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തേത്, മറ്റൊരു അതിരു കവിച്ചിലുണ്ട്. ചില ആളുകൾ എന്ത് പറയും, നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള പ്രവൃത്തി, അതിൽ മാത്രമേ ഉതറുള്ളൂ. അതും ശരിയല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നുള്ള നമസ്കാരം, ഒരു രോഗിയാണ്, അയാൾക്ക് എങ്ങനെയെങ്കിലും വടി കുത്തിപ്പിടിച്ച് നിന്ന് നമസ്കരിക്കാൻ പറ്റും? അങ്ങനെ നമസ്കരിക്കണം എന്നില്ല. അയാൾക്ക് മശക്കത്തുണ്ട്, വലിയ പ്രയാസം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം. അയാൾക്ക് കഷ്ടപ്പെട്ട് നിന്നിട്ട് അവസാനത്തെ നമസ്കാരമായിരിക്കും, ആ നമസ്കാരത്തോടു കൂടിയാൾ മരിച്ചു, അങ്ങനെയാണെങ്കിൽ അയാൾ നിസ്കരിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മധ്യമമായ വസത്തായിട്ടുള്ള നിലപാട്? എത്രയായിരിക്കണം പ്രയാസം? അത് ഉലമാക്കൾ പറയുന്നത്, ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, നിന്ന് നമസ്കരിക്കാനൊക്കെ നമുക്ക് പറ്റും, പക്ഷേ സയകൂനു ഫീഹി അലമുൻ വഅദിയ, നല്ല വേദന ഉണ്ടാകും, അതുപോലെ ഒരു പ്രയാസം അതുകൊണ്ടുണ്ടാവും. രോഗമുണ്ടെങ്കിൽ ആ രോഗം വർദ്ധിക്കും, അല്ലെങ്കിൽ രോഗം മാറാനുള്ള സമയം കൂടുതലെടുക്കും. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മശക്കത്ത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു തംബീഹ്, ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഇത് പറയുമ്പോൾ പ്രയാസം ശരീരത്തെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ വിപരീതമായിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്, കഷ്ടപ്പെട്ട് പ്രയാസം ഉണ്ടാക്കുന്നത്. അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. പ്രയാസം ലക്ഷ്യം വെച്ച് ഒരാള് പ്രവർത്തിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന്, രോഗിയായിട്ടുള്ള ഒരാൾ, അയാൾ തണുത്ത വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാന്റെ മാർഗത്ത് ഞാൻ ത്യാഗം സഹിക്കാൻ പോകണം പറഞ്ഞിട്ട് തണുത്ത വെള്ളം തന്നെ എടുത്ത് ഉപയോഗിക്കാൻ നല്ലത്, അത് പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ശരീരത്തിന്റെ ഈ താല്പര്യത്തിനെതിരായിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അത് ഇമാം ഷാത്തിബി റഹിമഹുള്ളാഹ് അതുപോലെ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തണുപ്പ് കാലത്ത് തണുത്ത വെള്ളം കൊണ്ട് ഉതുകൊടുക്കുക, അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, ആ പ്രയാസം ഞാൻ അനുഭവിക്കട്ടെ, ത്യാഗം സഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുപോലെ നാലാമത്തെ ഒരു തംബീഹ്, ഒരു ഉണർത്തൽ എന്താണ്? ശരീഅത്തിന്റെ എന്തെങ്കിലും ഒരു കൽപ്പനയിൽ ഒരു താബുണ്ടെങ്കിൽ, ഒരു പ്രയാസമുണ്ടെങ്കിൽ, അത് മനുഷ്യന് സാധ്യമായ പ്രയാസമായിരിക്കും. ഇപ്പൊ ഹജ്ജിലുള്ള പ്രയാസം അത് മനുഷ്യ സാധ്യമാണ്. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു അമിതമായ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. അത് നമ്മുടെ മടി കൊണ്ടോ അലസത കൊണ്ടോ അല്ലെങ്കിൽ നിഫാക്ക് കൊണ്ടോ ആണ്, രോഗവും മറ്റു ഉതിരുകളില്ലെങ്കിൽ. അതുകൊണ്ട് അത് നമ്മൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ ഒരു താബ് മാത്രമേ ശരീഅത്തിന്റെ നിയമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ കായിദയിൽ നിന്ന് കിട്ടുന്ന തഫ്രീആത്ത്, ഇതിന്റെ ഉപ കായിദകൾ, ഇതിന്റെ ശാഖാപരമായ കായിദകൾ. ഒന്നാമത്തേത് വളരെ അറിയപ്പെട്ടൊരു കായിദയാണ്, ലാ വാജിബ മഅൽ അജ്സ്. ലാ വാജിബ മഅൽ അജ്സ്, പ്രയാസം ഉണ്ടെങ്കിൽ, അഫ്വൻ, അജ്സ് എന്ന് പറഞ്ഞാൽ അശക്തി, ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല, അങ്ങനെയുള്ള ഒരു സമയത്ത് ആ പ്രവൃത്തി അയാൾക്ക് വാജിബാവുകയില്ല. കാരണം മശക്കത്ത് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ വരെ ശരീരത്തെ എളുപ്പാക്കി കൊടുക്കുമെങ്കിൽ ഒരാൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ എന്തായാലും ആ കാര്യം അയാൾക്ക് വാജിബാവുകയില്ല. ഇപ്പൊ നിന്ന് നമസ്കരിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല, അയാൾക്ക് സാധ്യമല്ല, അയാൾക്ക് എന്തില്ല, നിന്ന് നമസ്കരിക്കൽ വാജിബില്ല. അതുപോലെ വുദു ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുകയില്ല, വെള്ളം എന്നുള്ള സാധനം കിട്ടാനില്ല, അപ്പോ വുദു അയാൾക്ക് വാജിബല്ല. ഇതാണ് ഒന്നാമത്തെ തഫ്രീഅ്, ലാ വാജിബ മഅൽ അജ്സ്. അലൈക്കും സലാം. ലാ വാജിബ മഅൽ അജ്സ്. നമുക്ക് നിർത്തണം, അതോ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയോ? ഒരു അരമണിക്കൂർ കുടിക്കും, നിസ്കരിച്ചിട്ടിരിക്ക. ഇതുകൂടി പറയാം, ലാ വാജിബ മഅൽ അജ്സ്, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ അത് അയാൾക്ക് പിന്നെ വാജിബല്ല. അതും ഈ പറഞ്ഞതുപോലെ ശറഈയായ അജ്സ് ആയിരിക്കണം. അശക്തിയായിരിക്കണം, എനിക്ക് കഴിയില്ല എന്ന് ഉള്ളൊരു തോന്നലാവാൻ പാടില്ല. രണ്ടാമത്തെ കായിദ, ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ കായിദ, ലാ മുഹറമ മഅദ്ദറൂറ, ലാ മുഹറമ മഅദ്ദറൂറ. ദറൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിർബന്ധിതാവസ്ഥ. നിർബന്ധിതാവസ്ഥയിൽ ഹറാമില്ല ആ കാര്യം, പിന്നെ ഹറാമല്ല. മറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്, അജിസിന്റെ ഓപ്പോസിറ്റ്. അത് ചെയ്യാൻ നിർബന്ധമാണ്. അജിസ് എന്ന് പറഞ്ഞാൽ കാര്യം ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയില്ല. ദറൂറത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യം ചെയ്യൽ നിർബന്ധിതമായി പോയി. നമ്മൾ പറഞ്ഞു പന്നിമാംസത്തിന്റെ ഉദാഹരണം. അപ്പോ ഈ കായിദ എന്താണ്? നമ്മുടെ അഞ്ച് കായിദകളിലെ മൂന്നാമത്തെ കായിദയുടെ ഒരു മകനാണ് ഈ കായിദ എന്ന് പറയുന്നത്. ഇത്രയും അറിയപ്പെട്ട, മുസ്ലിങ്ങൾക്കിടയിൽ ഇത്രയും അറിയപ്പെട്ട ഒരു കായിദയാണ് ദറൂറത്ത് തുബിഹുൽ മഹ്ദൂറാത്ത്, ഹറാമ് ഹലാലാകും നിർബന്ധിത സാഹചര്യത്തിൽ. അത് യഥാർത്ഥത്തിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്ന് പറയുന്ന കായിദ കുല്ലിയ, വലിയ കായിദ, അതിന്റെ ഒരു ശാഖയാണത്. അതിനുള്ള തെളിവ് എന്താണ്? ധാരാളം തെളിവുകളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ മശക്കത്തിന്റെ തെളിവുകൾ, ലൈക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ. അതുപോലെ തന്നെ അള്ളാഹു തആല വ്യക്തമായി എടുത്തു പറഞ്ഞു ഹറാമായ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, ഫമനൽ തുറ ഗൈറ ബാഗിൻ വല ആദ്, ഒരാൾ അതിരുകവിയാതെ, അതുപോലെ വീണ്ടും ആവർത്തിക്കണം എന്നുള്ള ദുരുദ്ദേശമില്ലാതെ ഹറാമ് കഴിക്കുകയാണെങ്കിൽ അവന് കഴിക്കാം നിർബന്ധ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഗൈറ ബാഗിൻ വല ആദ്, രണ്ട് നിബന്ധനയുണ്ട് നിർബന്ധ സാഹചര്യത്തിൽ ഹറാമ് ചെയ്യുമ്പോൾ. ഒന്നെന്താണ്? അവന് അതുദ്ദേശിച്ചത് ആവാൻ പാടില്ല. അതായത് അഫ്വൻ, ഖൈറ ബാഗിൻ, ബാഗിൻ എന്ന് പറഞ്ഞാൽ ബഗ യബഗി എന്നുള്ള, അതിരുവിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്രയാണോ നിർബന്ധിതാവസ്ഥയുള്ളത് അതിന് ഭാഗത്തിലെ ഹറാം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോ വിശന്ന് മരിക്കാൻ പോവാണെങ്കിൽ അല്പം പന്നിമാംസം കഴിച്ചിട്ട് ജീവൻ നിലനിർത്താം, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. വല ആദിൻ, ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാം എന്നുള്ള നെയ്യത്ത് വെക്കാൻ പാടില്ല. ഈ പന്നിമാംസം തിന്നുമ്പോ ഇതൊന്നുകൂടി തിന്നണം എന്നുള്ള നെയ്യത്ത് അപ്പൊ വെക്കാൻ പാടില്ല. ആദ്യമായിട്ട് അവസരം കിട്ടിയതാണ്, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നുകൂടി പിന്നെ നോക്കണം എന്നുള്ള നെയ്യത്ത് ഉണ്ടാവാൻ പാടില്ല. ഇനി നാലാമത്തെ തഫ്രീഅ്, നമ്മള് മൂന്നാമത്തേത് അൽഹാജത്തുൽ ആമ്മത്തു തുനസ്സലു മൻസിലത്തു ദറൂറ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൽഹാജത്തുൽ ആമ്മ, ആമ്മായിട്ടുള്ള മുസ്ലിങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഹാജത്ത്. അതിനു മുമ്പ് മൂന്ന് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഷാത്തിബി റഹ്മത്തുള്ള അതുപോലെ പണ്ഡിതന്മാർക്ക് വിശദീകരിച്ചിട്ടുള്ളത്, മനുഷ്യന്റെ ആവശ്യങ്ങൾ മൂന്ന് തരത്തിലായിരിക്കും. ഒന്ന് ദറൂറത്ത്, രണ്ടാമത്തേത് ഹാജത്ത്, മൂന്നാമത്തേത് കമാലിയാത്ത്. അല്ലെങ്കിൽ ചിലർ പറയും കമാലിയാത്ത് എന്നുള്ളതിന് പകരം തഹ്സീനിയാത്ത്, തഹ്സീനിയാത്ത് എന്ന് പറയും. എന്താണ് ദറൂറിയാത്ത് എന്ന് പറഞ്ഞാൽ? മനുഷ്യ ജീവിതം ആ പ്രവൃത്തിയില്ലാതെ, ആ കാര്യമില്ലാതെ സാധ്യമല്ല. ഉദാഹരണത്തിന് ഭക്ഷണം, അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളത് ദറൂറിയാത്തിൽപ്പെട്ടതാണ്, മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണ്. കുടിവെള്ളം മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ളതാണ്. ഹാജിയാത്ത് എന്ന് പറഞ്ഞാൽ ആ വക കാര്യങ്ങളില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ ജീവിതം പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാജത്തുകൾ. ഉദാഹരണത്തിന് ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാജത്താണ്. തഹസീനിയാത്ത് അല്ലെങ്കിൽ കമാലിയാത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ. പക്ഷെ നമുക്കൊരു തടസ്സമില്ലാതെ ജീവിക്കാൻ പറ്റും അതില്ലെങ്കിലും. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും മധുരം കഴിക്കുക എന്നുള്ളത് അത് തഹസീനിയാത്താണ്, ആ ഭക്ഷണം കഴിക്കുക എന്നുള്ള ദറൂറത്താണ്. ഈ മധുരം എന്നുള്ളത് ഒരു കമാലിയാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള വസ്ത്രമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള, പിന്നെ കുറച്ച് ഭംഗി കൂട്ടാനുള്ള വസ്തുക്കൾ, സ്ത്രീകളെ മേക്കപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമാലിയാത്തിൽപ്പെട്ടതാണ്, ആവശ്യം കഴിഞ്ഞിട്ടുള്ളതാണ്. ദറൂറത്തുമില്ല, ഹാജത്തുമില്ല, കമാലിയാത്താണ്. അപ്പൊ ഈ മൂന്ന് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇതില് ദറൂറത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഹറാമാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ദറൂറത്തിന്റെ പരിധി ഉലമാക്കൾ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുള്ള കൂടുതൽ പ്രശസ്തമായ നിർവചനം എന്താണ്? ഒരു ഹറാം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചുപോകും, അല്ലെങ്കിൽ മരണത്തോടടുക്കും എന്നുള്ള അവസ്ഥ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉലമാക്കൾ പറയുന്നത് ഹദ്ദുൻ ഇദാ ബലഗഹു അൽ മുക്കല്ലഫ്, മുക്കല്ലഫിന് എത്തുന്ന ഒരു അവസ്ഥയാണ്. ഇദാലം യതനാവലിൽ ഹറാമ ഹലക ഔ ഖാറബ, അവിടെ വെച്ച് ഹറാമ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നശിച്ചുപോകും, അല്ലെങ്കിൽ ആ നാശത്തിന്റെ അടുത്തെത്തും എന്നാണ് പല ഫുഖഹാക്കളും പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയൊരു മുസീബത്ത് വരും അത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഹറാമുകൾ ചെയ്യാം. ഇനി ഹാജത്താണെങ്കിലോ, ഹാജത്തിന് വേണ്ടി നമുക്ക് ഹറാം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഹാജത്തിന് വേണ്ടി നമുക്ക് ഹറാം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ജോലി എന്നുള്ളത്, ഒരു ജോലി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അത്യാവശ്യം ആശ്വാസത്തോടെ ജീവിക്കാനുള്ള ഒരു ജോലി. അതില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് വിറ്റിട്ടോ, അല്ലെങ്കിൽ ലറൂറത്തിന് അന്നന്നത്തെ ഭക്ഷണത്തിനുള്ളത്, ചിലപ്പോൾ നമ്മളെ അടുത്തുള്ള സമ്പാദ്യം എടുത്താൽ നമുക്ക് മരണം വരെ മൂന്നുനേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാജത്താണ് നമുക്ക്. നമ്മുടെ വീട് വിറ്റാൽ നമുക്കൊക്കെ ചിലപ്പോൾ മരിക്കുന്നവരെ ജീവിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും, ലറൂറത്ത് അത്രയേ ഉള്ളൂ. പക്ഷെ ആ വീട് നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാജത്താണ്. അതുപോലെ തന്നെ ജോലി ഉണ്ടാവുക എന്നുള്ള ഹാജത്താണ്. അപ്പൊ ഈ ഹാജത്തിന് വേണ്ടി നമുക്ക് ഹറാമ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാൾ, വാടക വീട്ടിലാണ് താമസം, സ്വന്തമായിട്ട് വീടുണ്ടാവില്ല, ഹാജത്താണ്. പക്ഷെ ലറൂറത്തില്ല, നമുക്ക് കിടന്നുറങ്ങാൻ വാടക വീട്ടിൽ കിടക്കാം നമുക്ക്. പക്ഷെ നമുക്കറിയാം സ്വന്തമായിട്ട് വീടുണ്ടാകുന്നതിന് പല ഗുണങ്ങളുണ്ട്. ചില സമൂഹത്തിൽ സ്വന്തം വീട് എന്നുള്ളത് ഹാജത്താവൂല. നമ്മുടെ സമൂഹത്തിൽ സ്വന്തമായിട്ട് വീടുണ്ടാകുന്ന ഒരു ഹാജത്ത് തന്നെയാണ്. ഇപ്പൊ ഫ്ളാറ്റുകളൊക്കെ അങ്ങനെ വാടക എല്ലാവരും താമസിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഫ്ളാറ്റുകളിൽ തന്നെയാണ് അവരുടെ ജീവിതം. എന്നാൽ നമ്മുടെ നാട്ടില് വാടക വീട്ടിലൊക്കെ അധികകാലം തുടർച്ചയായി താമസിക്കൂല. ഇവിടെ സിറ്റി ആയതുകൊണ്ട് എനിക്കറിയില്ല, ഉൾനാടുകളൊക്കെ ആണെങ്കിൽ അവിടെ വാടക വീട്ടിലൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? സ്ഥിരമായിട്ടൊരു വാടക വീട്ടിൽ താമസിക്കാൻ സാധിക്കൂല. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അവിടെ വീട്ടിലാവശ്യമായിരിക്കും. പക്ഷെ ഈ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ? പാടില്ല. കാരണം അത് ഹാജത്താണ്, ലറൂറത്തല്ല. അവൻ എങ്ങനെയെങ്കിലും ഒരു വർഷം ഒരു വീട്ടിൽ താമസിച്ച്, അടുത്ത വർഷം വേറെ വീട്ടിൽ താമസിച്ചാലും, അങ്ങനെ മാറി മാറി നടന്ന് കഷ്ടപ്പെട്ടാലും ശരി, അത് ഹറാമാണ്. എന്നാൽ ഹാജത്തുൻ ആമ്മ, എല്ലാ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു ഹാജത്തുണ്ടായെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിനെ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു കണക്കില്ലാത്തത്രയും മുസ്ലിങ്ങൾക്ക് അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ അതിന് ദറൂറത്തിന്റെ സ്ഥാനം കൊടുക്കും, എന്ന് പറഞ്ഞാൽ ഹറാം ചെയ്യൽ അനുവദിക്കും. ഉദാഹരണത്തിന്, അതിനു മുമ്പ് അതിന്റെ ദലീൽ നമുക്ക് പറയാം. എന്താണ് ദലീൽ? ശരിയത്ത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇജാറത്ത് എന്നുള്ളത്, കൂലിപ്പണിക്ക് ആളെ വെക്കുക എന്നുള്ളത്. അതിനാണ് ഇജാറത്ത് എന്ന് പറയാം. അതിനെന്താ തെളിവ് കൂലിപ്പണിക്ക് ആളെ വെക്കുക എന്നുള്ളത്? മുസ്ലിങ്ങളുടെ ഇജ്മാ ആണ്. പിന്നെ ഖുർആനത്തെ ആയത്തുണ്ട്, യാ അബതിസ്തഅജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജറത്തൽ ഖവിയുൽ അമീൻ. മൂസാ അലൈഹി ഇസ്ലാമിനെ വീട്ടിൽ കൂലിപ്പണിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോ കൂലിപ്പണിക്ക് നമ്മൾ ഒരാളെ വീട്ടിൽ വെക്കുമ്പോൾ അയാൾ എത്ര പണിയാണ് ഒരു ദിവസം ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഒരു മതിൽ നമുക്ക് പണിയണം, വീടിന്റെ ചുറ്റുമുള്ള ഒരു ചുമര് ഒരു മതിലുണ്ടാക്കണം. അപ്പൊ നല്ല ആരോഗ്യവും അതുപോലെ ഉത്സാഹമുള്ള ഒരു പണിക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പണി തീർക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവൻ തീർക്കുന്ന ഒരു അളവുണ്ടാകും. മടിയനാണെങ്കിൽ അവൻ അതിന്റെ പകുതിയായിരിക്കും. അപ്പൊ എത്രയാണ് എന്നറിയാതെയാണ് നമ്മൾ ശരിക്കും അവനെ ഇത്ര മീറ്റർ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കൂലി കൊടുക്കാറുള്ളത്. ഒരു ദിവസത്തെ കൂലിയല്ലേ കൊടുക്കുക? ആരും അതിന്റെ പണിയുടെ ഒരു അളവ് പറഞ്ഞിട്ടല്ല കൂലി കൊടുക്കാറുള്ളത്, കൂലിക്ക് ആളെ വെക്കുമ്പോൾ. അങ്ങനെയാകുമ്പോൾ കച്ചവടത്തിൽ സാധാരണ ഇസ്ലാമിലുള്ള നിയമമാണ്, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ എന്താണ് സാധനം, അതുപോലെ എത്രയാണ് വില എന്നുള്ളത് വ്യക്തമായിരിക്കണം. അവ്യക്തമായിട്ട് ഒരു പിടി എന്തെങ്കിലും സാധനം വാരിയിട്ട് വിൽക്കാൻ നമുക്ക് പറ്റില്ല. എത്രയാണ് ഇതിന്റെ എണ്ണം, അല്ലെങ്കിൽ വെയിറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനെ ക്ലിപ്തപ്പെടുത്തണം, വ്യക്തമാക്കണം, എന്നിട്ടേ വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കൂലിപ്പണിക്കാരന്റെ പണി കൃത്യമാക്കുന്നില്ലല്ലോ, അവൻ എത്ര അധ്വാനിക്കുന്നുള്ളത് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ശരിയത്ത് അത് അനുവദിച്ചത്? അത് പാടില്ല എന്ന് പറഞ്ഞാല് എല്ലാ മുസ്ലിങ്ങളും പ്രയാസപ്പെടും. കൂലിപ്പണിക്ക് വീട്ടിലൊരാളെ വിളിക്കുക, അതുപോലെ കൂലിപ്പണിക്ക് പോവുക എന്നുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വലിയ ശതമാനം ആളുകൾക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ആവശ്യമായിരിക്കും. ആ പ്രയാസം പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇത് ശരിയത്ത് അനുവദിച്ചത്. അതുപോലെ തന്നെ ജുആലത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ജുആലത്ത് എന്ന് പറഞ്ഞാല്? ജുആലത്ത് എന്ന് പറഞ്ഞാല് ഒരു പണി നമുക്ക് ചെയ്ത് കിട്ടണം, ആ പണിക്ക് എത്ര അധ്വാനം വേണ്ടി വരുമെന്ന് യാതൊരു രൂപവുമില്ല, എന്നാലും നമുക്ക് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഉദാഹരണത്തിന്, നമ്മളൊരു ഒരു താക്കോൽ, ഒരു കീ നഷ്ടപ്പെട്ടുപോയി, നമ്മൾ പറയാണ് ആ താക്കോൽ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ചിലപ്പോൾ ആ താക്കോൽ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടുള്ളൂ. എത്ര അധ്വാനം അതിന് വേണ്ടിവരുന്നുള്ള ഒരു രൂപമില്ല. ശരിയത്ത് നിയമപ്രകാരം, കച്ചവടത്തിലെ നിയമപ്രകാരം ഇങ്ങനൊരു ഇടപാട് പാടില്ല ശരിക്കും അസല്, കാരണം വ്യക്തതയല്ല എത്ര ദിവസത്തെ അധ്വാനം എന്ന് വ്യക്തതയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇസ്ലാം ഇത് അനുവദിച്ചു? പല സന്ദർഭത്തിൽ നമുക്കിത് വേണ്ടിവരും, ഇങ്ങനെ കളഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടാവും, ജുആലത്ത് നമുക്ക് നടപ്പിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഇസ്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഇജാറത്തും ജുആലത്തും, കൂലിപ്പണിയും അതുപോലെ ഈ റിവാർഡ് എന്ന് പറയുന്ന സമയത്ത് റിവാർഡ് എന്നാ പറയാം, ഒരു പണി ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് ചെയ്തു തീർത്താൽ ഇത്ര പ്രതിഫലം എന്ന് പറയുന്ന കാര്യം. ഈ സംഗതികൾ അനുവദിച്ചതാണ് ഇതിനുള്ള തെളിവ്. അതായത് എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ഒരു ഹാജത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർക്ക് ഹറാമായ കാര്യങ്ങളിൽ ഇളവുണ്ടാകും. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു ഉദാഹരണമാണ് ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങാന്നുള്ളത്. ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങുന്ന അസൽ എന്താണ്? ഹറാമാണ്, കാരണം പലിശയാണ്. വല്ലാത്ത ആവിനു ഇസ്മിൽ ഉദ്വാൻ, നമ്മളെ പണം അവരെന്താണ് ചെയ്യുന്നത്? അവരെ പലിശ കച്ചവടത്തിന് ഉപയോഗിക്കാണ്, അവരുടെ ഹറാമായ ബിസിനസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കണം ബാങ്കിലെ ആളുകൾ. പല ബാങ്കുകളും പലിശ മാത്രമാവില്ല, അതിലും വലിയ ഹറാമായ നിക്ഷേപങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകും. നമ്മളെ പൈസ കൊണ്ട് ശുദ്ധമായ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, പലിശയും അതിന്റെ പുറമെ ചിലപ്പോൾ കള്ളു കച്ചവടമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബാങ്കുകളുണ്ട്. എന്നിട്ടും നമ്മൾ ആ ബാങ്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ കായിദയുടെ അടിസ്ഥാനത്തിലാണ്. അൽ ഹാജത്തുൽ ആമ്മ, എല്ലാ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾക്ക് ആവശ്യമായി വരുന്നുണ്ട്. പൈസയും പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ ഇന്ന് പല സ്ഥലങ്ങളും സാലറി വരുന്നത് അക്കൗണ്ടിലേക്കാണ്. അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ്, അതുപോലെ എടിഎം കാർഡ്, ഇതും ഇങ്ങനെയുള്ള പല മസ്ലഹത്തുകളുണ്ട്. പല തരത്തിൽ എന്ത് ചെയ്യും ഈ ബാങ്ക് എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ നല്ലൊരു ശതമാനം ആളുകളെ ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അസൽ ബാങ്ക് പോലും ഹറാമാണ്. ലഅനല്ലാഹു ആക്കില റിബ വമൂക്കിലഹു വകാതിബഹു വഹുമാ ഫിൽ ഇസ്മി സവാ. നിസ്വാസനം പറയാണ്, പലിശ വാങ്ങുന്നവനെ, കൊടുക്കുന്നവനെ, അതിന് സാക്ഷി നിൽക്കുന്നവരെ, ഇവരൊക്കെ ശപിച്ചിരിക്കുന്നു, അവരൊക്കെ പാപത്തിൽ തുല്യ പങ്കാളികളാണെന്ന് പറയും. അപ്പൊ പലിശ തീറ്റിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതോടുകൂടി നമ്മളെ പണം കൊണ്ട് പലിശ കച്ചവടം ചെയ്ത് അത് തിന്നാൻ അവർക്ക് അവസരം കിട്ടാണ്. അത് യഥാർത്ഥത്തിൽ ഹറാമാണ്, ഇങ്ങനെയൊരു ഹാജത്ത് ഇല്ലായിരുന്നെങ്കിൽ. അപ്പോ ഇത് ഹലാലാവാനുള്ള, ജായിസ് ആവാനുള്ള കാരണം ഇതാണ്. അതുപോലെ തന്നെ ചില ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിദേശ രാജ്യത്ത് ഗൾഫിലൊക്കെ പോയിട്ട് അവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അസിൽ ഹറാമാണ്, പാടില്ല. കാരണം എത്രയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല. ഒരാൾ ഇൻഷുറൻസിൽ ചേർന്നാൽ മാസത്തിൽ അയാൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ചെറിയ സംഖ്യ നടക്കുന്നത്, എന്നിട്ടൊരു അപകടം ഉണ്ടായാലും എന്ത് ചെയ്യും, വലിയൊരു സംഖ്യ തിരിച്ചു കിട്ടും. ആ അപകടത്തിന് വേണ്ട ചെലവ് അയാൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഇത് ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഇത് ചൂതാട്ടാണ്. എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നറിയാത്ത ഒരു ഇടപാടാണ്, അത് ഇസ്ലാമിൽ പാടില്ല. പക്ഷേ പല ഉലമാക്കളും ഇത് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഗൾഫിലൊക്കെ പോയ ആളുകൾ, അവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ, ഈ ചെറുകിട ജോലികളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവന്റെ ചിലപ്പോൾ ഒരു വർഷത്തെ സാലറി ചെലവാകും ഈ ഒരു അപകടത്തിന്. അവിടെ ഹോസ്പിറ്റലിൽ അത്ര ചെലവാണ്. അങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു വർഗത്തിന്, എല്ലാവർക്കും ഇത് അനുവദിക്കല്ല, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മൊത്തം ജായിസ് എന്നല്ല പറയുന്നത്. ഇങ്ങനെ തന്റെ ശമ്പളം കൊണ്ട് ഒരു ചെറിയ അപകടം ഉണ്ടായാൽ അത് മൊത്തം നശിച്ചു പോകുന്ന അവസ്ഥയുള്ള പണിക്കാർക്ക്, അങ്ങനെയുള്ള താഴെക്കിടയിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതാവാമെന്ന് പല ഉലമാക്കളും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷാല്ലാ അടുത്ത പിന്നെ കുറച്ച് വിശദീകരിക്കാണ്ട് നമുക്ക് നമസ്കാരത്തിന് ശേഷം പറയാം. ഇൻഷാല്ലാ. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്.